Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
అనేన జీవేన ఆత్మన అనుప్రవిశ్య నామరూపే వ్యాకరవాణి. അതിന് പറഞ്ഞ ചർച്ചയാണിവിടെ അവസാനം പറഞ്ഞു. അത് സദാത്മന സർവവ്യവഹാരാണാം സർവവികാരാണാം സത്യത്വം സത്വ അന്യത്വീച്ചാനുദം. ഇതാണ് സിദ്ധാന്തം. സദാത്മന സർവവ്യവഹാരാണാം സർവവികാരാണാം സത്യത്വം. സദ്രൂപത്തിൽ സർവവ്യവഹാരങ്ങളും സർവവികാരങ്ങളും സത്യമാണ്. സത്വ അന്യത്വ സത്വം അന്യമാണ്. സാനുതത്വം സത്വന്യത്തെ അനുതത്വം എന്താണ് അനുതം എന്നിവിടെ പറയുന്നു. അദ്വൈതത്തിൽ അനുതം എന്താണ്? അന്യത്വം, അതാണ് അനുതം. അന്യത്വം എന്ന് പറഞ്ഞാൽ ഭേദം. ഭേദത്തിനാണ് അന്യത്വം എന്ന് പറയുന്നത്. നാനാത്വമുള്ളിടത്ത് ഭേദം വരും, ഏകത്വത്തിൽ ഭേദം വരത്തില്ല. സത്ത് ഏകം, അതിന് ഭേദമില്ല. രണ്ടെണ്ണത്തെ ഭേദം വരും. അന്യത്വം അല്ലെങ്കിൽ ഭേദം വരുന്നത് സത്തിൽ നിന്ന് അന്യമായിട്ടൊന്നിനെ കൽപ്പിച്ചാണ്. വാസ്തവത്തിൽ അവനെ കൽപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ സത്തിൽ നിന്ന് അന്യമായി ഒന്ന് പ്രതീകമാകുമ്പോൾ, അനുഭവപ്പെടുമ്പോൾ അതിന് ഭേദം വരും. സത്തിൽ നിന്നുള്ള ഭേദം, അവയ്ക്കുള്ള പരസ്പര ഭേദം, ഇതെല്ലാം വരും. അപ്പോൾ സത്ത് മാത്രമേ ഉള്ളൂവെങ്കിൽ അനുദം ഏതിനെ പറയും എന്നത്, എവിടെ ഭേദം പ്രതീതമാകുന്നുണ്ടോ എവിടെയാണ് ഭേദം അനുഭവത്തിന് വിഷയമാകുന്നുള്ളത്, അത് അനുദം. അതാണ് അർത്ഥം അല്ലെങ്കിൽ മിഥ്യാന്ന് പറയും. അതുകൊണ്ട് അനുദത്വം ശ്രദ്ധിക്കത്തില്ല. എന്തുകൊണ്ട്? അദ്വൈതമാണ്, പരമാർത്ഥത്തിൽ ഏകം മാത്രമേ ഉള്ളൂ. ഏകത്വമാണ് പരമാർത്ഥം. പക്ഷെ പ്രതീതിയിൽ ഭേദത്തെ കാണുന്നുണ്ടെങ്കിൽ അത് അനുദമാണ്, അത് മിഥ്യാണ്. സത്യമേത്, അനുദമേത് എന്ന് വിവേചിക്കുമ്പോൾ ഭേദം അനുദം, സത്ത് സത്യം. അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ ചർച്ച ചെയ്തത്. രണ്ടും കൂടെ എങ്ങനെ നിലനിൽക്കും? രണ്ടും നിലനിൽക്കത്തില്ല, ഒന്നേ നിലനിൽക്കുന്നുള്ളൂ. വാസ്തവത്തിലൊന്നേ ഉള്ളൂ, സത്ത്. അപ്പോൾ നാമരൂപങ്ങളോ അത് സത്തിൽ നിന്ന് വേറെ അല്ല. അതുകൊണ്ട് ആണ് പറഞ്ഞത് സദാത്മന സർവവ്യവഹാരാണ സർവവികാരാണ സത്യം. സദ്രൂപത്തിൽ സർവവും സത്യം തന്നെ. ഇവിടെ നാമം വിരൂപം എന്ന് വേർതിരിക്കാനില്ല. എന്നാൽ സർവസത്തം എന്നറിയാതെ സത്തിൽ നിന്ന് വേറിട്ട് നാമരൂപങ്ങളെ അനുഭവിക്കുകയാണെങ്കിൽ നാമരൂപങ്ങൾ ഒരാൾക്ക് പ്രതീതിക്ക് വിഷയമാണെങ്കിൽ സത്തെന്നുള്ള ബോധമേ ഇല്ല. ആ നാമരൂപങ്ങൾക്ക് എല്ലാം ചേർത്ത് പറയുന്ന പേരാണ് ഭേദം. നാനാത്വം എന്ന് പറയുന്നത് ഭേദവും തന്നെയാണ്. അന്യത്വം എന്ന് പറഞ്ഞാലും ഭേദവും തന്നെയാണ്. സത്തിൽ നിന്ന് വേറിട്ടുള്ള ആ ഭേദപ്രതീതി, അതിനാണ് അനടം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അത് സത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കശ്ചിത് ദോഷത്താക്കി ഇഹാനുമറ്റും ശക്യഹ, അതുകൊണ്ട് തർക്കിക്കാനും ഈ സിദ്ധാന്തത്തിൽ ഒരു ദോഷവും ചൂണ്ടിക്കാട്ടാൻ സാധ്യമല്ല. കാരണം ഇത് സത്താണ്. അവർ പറയുന്ന സത്താ സാമാന്യം അതൊന്നും പരമാർത്ഥമല്ല. യഥാ ഇതിരേതര വിരുദ്ധ ദ്വൈതവാദാഹ, ദ്വൈതവാദികൾ അവർ പരസ്പരം തന്നെ നിഷേധിക്കുന്നു. അവരെ അദ്വൈതിക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല. അദ്വൈതി തൻ്റെ സിദ്ധാന്തമാണ് പറഞ്ഞാൽ പോലെ, എന്തിന് മറ്റുള്ളവരെ നിഷേധിക്കണം? അദ്വൈതി മറ്റുള്ളവരെ നിഷേധിക്കുകയല്ല ചെയ്യുന്നു, മറ്റ് ദ്വൈതവാദികളുടെ നിഷേധത്തെ എടുത്തു കാണിക്കുകയാണ്. പരസ്പരമുള്ള നിഷേധത്തെ അദ്വൈതി എടുത്തു കാണിക്കുകയാണ്. അദ്വൈതിക്കായിട്ട് ആരും നിഷേധിക്കേണ്ട കാര്യമില്ല. ദ്വൈതികൾ ഇങ്ങനെയാണ്, ഒരാള് ദ്വൈതവാദങ്ങൾ ഒരാൾ മറ്റൊരാൾ നിഷേധിക്കുന്നു, ഈ കാര്യത്തെ അദ്വൈതി എടുത്ത് പറയുന്നു. അത് അദ്വൈതിക്കാരെയും ഖണ്ഡിക്കേണ്ട കാര്യം ഇല്ല. സ്വബുദ്ധി വികല്പ മാത്ര പറയുന്നു. ഇതെല്ലാം സ്വബുദ്ധി വികല്പം, സ്വബുദ്ധി കൽപ്പന. ഒരാൾക്ക് ഭാവനയിൽ അല്ലെങ്കിൽ കൽപ്പനയിൽ എവിടെ വേണോ എത്തിപ്പോയി ഭാവന, ആർക്കും വിലങ്ങിടാനൊക്കത്തില്ല, ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനൊക്കത്തില്ല. മനസ്സിൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. മനസ്സിന് ആരെക്കുറിച്ചും എന്തിനെക്കുറിച്ചും ഏത് വിഷയത്തെയും സംബന്ധിച്ച് അനന്തമായ ഭാവനകളുണ്ടാകും. ആ ഭാവനകളാണ് ഈ ദ്വൈതവാദങ്ങളെല്ലാം. ആ തത്വനിഷ്ഠ, അദ്വൈതവും മറ്റുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അദ്വൈതം തത്വനിഷ്ഠമായി തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാത്തിനെയും കാണുന്നു, ദ്വൈതവാദങ്ങളെല്ലാം കാണുന്നു, അദ്വൈതത്തിൻ്റെ പൂർവപക്ഷങ്ങളെ കാണുന്നു, അദ്വൈതത്തിന്റെ സിദ്ധാന്തത്തെ കാണുന്നു. എല്ലാം തത്വനിഷ്ഠമായി പരമാർത്ഥത്തെയും തത്വനിഷ്ഠമായി കാണുന്നു. മിഥ്യ അല്ലെങ്കിൽ അനർത്ഥത്തെയും തത്വനിഷ്ഠമായി കാണുന്നു. തത്വനിഷ്ഠമായി കാണുമ്പോൾ ഇവിടെ ഒന്നിനും പരസ്പര വൈരുദ്ധ്യമില്ല. തത്വത്തിന് മാത്രമേ പരമാർത്ഥത്തിലുള്ള നിലയുള്ളൂ. തത്വനിഷ്ഠനായ അദ്വൈതിക്ക് മാത്രമേ നിശ്ചിന്തതയുള്ളൂ. തത്വത്തെക്കുറിച്ചുള്ള നിശ്ചിന്തത അല്ലാത്തവരുടെ വരത്തില്ല. മനസ്സിലെപ്പോഴും വികല്പങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ട് സംഭവിച്ചു, ഇതെന്തുകൊണ്ട് സംഭവിച്ചു. മനസ്സിന് സ്വദേശാന്തി ഉണ്ടാകത്തില്ല. മനസ്സിന് വികല്പങ്ങൾ കൂടിയാൽ ശാന്തി ഉണ്ടാകത്തില്ല. മനസ്സിന് ഭാവനകൾ കൂടിയാലും ശാന്തി ഉണ്ടാകത്തില്ല. ഭാവനയ്ക്കൊരു സ്വഭാവം ഉണ്ട്, അതിന് പിടിച്ചു നിൽക്കാണ്ടിരിക്കും. ഭാവനകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചില സമയം ഭാവന സുഖത്തെ കൊടുക്കും, പക്ഷെ അടുത്ത് ഭാവന ദുഃഖത്തെ കൊടുക്കും. മനസ്സ് ചഞ്ചലമാണ്. നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയായ ഭാവനയും ചഞ്ചലമായി. ബുദ്ധിവികല്പങ്ങൾക്കെല്ലാം ഉള്ള സ്വഭാവമാണ്. അവർ സ്ഥിരതയെ കൊടുക്കത്തില്ല, മനസ്സിന് നിശ്ചിന്തതയെ കൊടുക്കത്തില്ല. അദ്വൈതി തത്വനിഷ്ഠനായിരിക്കുന്നു. മറ്റുള്ളവരെല്ലാം ആ തത്വനിഷ്ഠ, മറ്റവര് തത്വനിഷ്ഠരല്ല. അതുകൊണ്ട് അനേന്റെ ജീവൻ ആത്മനാ ആ സത്ത്, ഇതിനെല്ലാം സൃഷ്ടിച്ച സത്ത് തന്നെ ജീവരൂപത്തിൽ ഇതിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്നു, തുടർന്ന് സൃഷ്ടി നടത്തുന്നു എന്ന സിദ്ധാന്തം, ഔപനിഷദമായ സിദ്ധാന്തം, ഉപനിഷത്തിൽ പറയുന്ന സിദ്ധാന്തം അതാണ് സ്വീകാര്യമായിരിക്കുന്നത്. അല്ലാതെ കേവലം ബുദ്ധിയിലൂടെ ഭാവനയിലൂടെ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. തത്വചിന്തയും തത്വനിഷ്ഠയും നമ്മൾ വ്യത്യാസം. തത്വചിന്തയിൽ ഭാവനയിലൂടെ എന്തും പറയാം. തത്വചിന്ത അത് പറയുന്നവന് തന്നെ ശാന്തി കൊടുക്കത്തില്ല, ഇത് കേൾക്കുന്നവനങ്ങനെ ശാന്തി ഉണ്ടാകും. അനുകൂലമായ കൽപ്പനകൾ സുഖം ഉണ്ടാക്കും, പ്രതികൂല കൽപ്പന ദുഃഖത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് അത് പുരുഷാർത്ഥത്തെ കൊടുക്കുന്നില്ല, ശാന്തി കൊടുക്കുന്നില്ല. തത്വനിഷ്ഠ അങ്ങനെയല്ല, ഭാവനയുള്ള ശ്രുതി സിദ്ധമാണ്, അനുഭവ സിദ്ധമാണ്. അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. അർത്ഥമന്ത്രം പറയുന്നു, താസാം ത്രിവൃതം ത്രിവൃതം ഏകൈകാം കരവാണിന്തി സേയം ദേവതാ ഇമാതിസ്രോ ദേവതാ അനേനേവ ജീവേനാത്മനാനുപ്രവിശ്യ നാമരൂപേ വ്യാകരോത് സേവന്തിസ്രോ ദേവതാനുപ്രവിശ്യ സ്വാത്മാവസ്ഥേ വീരബോധേ അവ്യാകൃതേ നാമരൂപേ വ്യാകരവാണി ഇതി ഈക്ഷിത്വാ താസാം ച തസ്സന്നാം ദേവതാനാം ഏകൈകാം ത്രിവൃതം ത്രിവൃതം കരവാണി. സ്വനിഷ്ഠമായത് സ്വാത്മാവസ്ഥ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് സ്വാത്മാവസ്ഥമായിരുന്നു, സ്വസ്ഥിതമായിരുന്നു. ഇത് സത്തിൽ സ്ഥിതി ചെയ്തിരുന്നു, എങ്ങനെ സത്തായി തന്നെ സ്ഥിതി ചെയ്തിരുന്നു. അദ്വൈതത്തിൽ രണ്ടാമതൊന്നും വരാൻ പാടില്ല. ഇത് സത്തായിരുന്നു, സൃഷ്ടിക്ക് ശേഷം അത് സത്ത തന്നെ ആയിരിക്കുന്നു. ഇവിടെ സൃഷ്ടിക്കുന്ന മുമ്പുള്ള കാര്യം പറയുന്നു. എന്താ വ്യത്യാസം? സൃഷ്ടിയും പ്രതീതിയും. സൃഷ്ടിക്കുന്ന മുമ്പ് പ്രതീതിയില്ല, അതാണ് വ്യത്യാസം. സത്തിനത്തിൽ അങ്ങനെ ഇരിക്കാൻ കഴിയും. തന്നെ തന്നെ നാമരൂപാത്മകമായി പ്രകാശിപ്പിച്ച് അതിനെ തന്നെ പ്രതീതിക്ക് വിഷയമാക്കി ഇരിക്കാൻ സത്തിന് കഴിയും. പിന്നെ അതൊന്നും ഇല്ലാതെ ഇരിക്കാൻ കഴിയും. നാമരൂപരഹിതമായി സുഷുപ്തിയില് സത്ത് നാമരൂപങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു, പ്രതീതി ഇല്ലാതിരിക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങളിൽ പ്രതീതിയോടുകൂടിയിരിക്കുന്നു. ഇത് തന്നെയാണ് പ്രളയത്തിലും സൃഷ്ടിയിലും സംഭവിക്കുന്നത്. ഈ പ്രതീതി ഇല്ലാതിരിക്കുന്ന അവസ്ഥ ബീജഭൂത അവ്യാകൃത എന്ന് പറയുന്നു. ഈ കാണുന്നതിനൊരു കാരണം വേണം, ഈ അനുഭവത്തിനൊരു കാരണം വേണം. ദ്വൈതാനുഭവം അല്ലെങ്കിൽ പ്രപഞ്ചാനുഭവം അദ്വൈതത്തിൽ സംഭവിക്കാൻ പാടില്ല. കാരണം ദ്വൈതാനുഭവം ദ്വൈതബോധത്തെ ഉണ്ടാക്കും. അദ്വൈതം പറയുന്നത് ഏകമാണോ, അദ്വൈതമാണോ, പരമാർത്ഥമാണോ, അതിന് ഈ ദ്വൈതബോധം എങ്ങനെ ഉണ്ടായി? അത് പറയുന്നത് ആ സത്തിൽ നിന്ന് തന്നെയാണ്. സത്തിൽ നിന്ന് എങ്ങനെ വന്നു? സത്തിൻ്റെ തന്നെ പ്രകടമായ ഭാവം. അതിനാണ് ഉദാഹരണം പറഞ്ഞത് വൃത്തം പാത്രവും സ്വർണവും വളയുമില്ല, അത് അതിൽ നിന്ന് തന്നെ പ്രകടമാകും. അതെങ്ങനെ സംഭവിക്കും? സത്ത് ഏകമായിരിക്കുന്നു, അദ്വൈതമായിരിക്കുന്നു, അതിൽ രണ്ടാമതെന്നുള്ള ഒരനുഭവം വരാൻ ചാൻസ് ഇല്ലല്ലോ. ഒരവസരമില്ലല്ലോ അതിന് പറയുന്നത് മായ. അജ്ഞാനം, അങ്ങനൊരവസരമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതാണ് സമാധാനം. അങ്ങനെ മായ അവസ്തുവാണ്, അതുകൊണ്ട് ആ മായയ്ക്ക് ഇതിനെ വാസ്തവത്തിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് ശേഷിയുള്ള ഒന്നല്ല അത്. പ്രതീതമായാലും ലീനമായാലും അത് സത്ത് തന്നെയാണ്. രണ്ടില്ല. സ്വപ്നാവസ്ഥ ബീജഭൂതി അഭ്യാകൃതി നാമരൂപേ വ്യാകരമാണ്. നാമരൂപങ്ങളെല്ലാം അതിൽ നിന്ന് പ്രകടമാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? നാമരൂപങ്ങൾ ഏകമായിരിക്കുന്നവന്ന് സുഷുതി ഏകനായിരുന്നു, നാമരൂപങ്ങളൊന്നുമില്ലാതിരുന്നു. പക്ഷെ അവിടെ പ്രകടമായത് സ്വപ്നം നാമരൂപങ്ങളൊന്നും. അതുകൊണ്ട് അവിടെ രണ്ടു വന്നു വാസ്തവത്തിലില്ല. ഉണർന്നതിന് ശേഷമാണ് രണ്ടു വന്നു. അവിടെ രണ്ടു വന്നില്ല, ഒന്ന് മാത്രം. ഒന്ന് തന്നെ നാമരൂപങ്ങളായി പലതായി, എന്നിട്ട് ഒന്ന് തന്നെ പലതിനെ കാണുന്നു, രണ്ടിനെ കാണുന്നു. അത് വരാതിരുന്നപ്പോ, ഈ ജാഗ്രതം വരാതിരുന്നപ്പോ അതിനാണ് ഇവിടെ പറയുന്നത് ബീജപൂജം അമ്പ്യാകൃതം. അവിടെ നിന്ന് നാമരൂപങ്ങൾ പ്രകടമായി. ഇത് ഈക്ഷിത്വ താസാം ജാതസ്നാം ദേവതാനാം ഏകീകം ത്രിവൃതം ത്രിവൃതം കരവാണി. ഇത് പ്രകടമാകണം. നാമരൂപങ്ങൾ പ്രകടമാകുന്നതിനുള്ള സങ്കല്പമുണ്ടായി. നാമരൂപങ്ങളായി പ്രകടമായ പോരാ, പ്രപഞ്ച ഘടകങ്ങളായി അത് മാറണം. പ്രാപഞ്ചിക വസ്തുക്കളാകണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? താസാം, ഈ മൂന്ന് ദേവതമാരെ തിസൃണ ഏകീകം ത്രിവൃതം ത്രിവൃതം തരവാണി മൂന്നാക്കി. പഞ്ചകരണത്തെ നമ്മൾ ചർച്ച ചെയ്തു. മൂന്നെണ്ണം ഉണ്ടായിരുന്നു, ഇത് കൂടി കാരണം ഒന്നായിട്ട് നിൽക്കാൻ പാടില്ല. ഓരോന്നിനെ രണ്ട് വീതമാക്കി, ഒരു പകുതിയും മാറ്റിവെച്ച് ഒരു പകുതി വീണ്ടും മൂന്നാക്കി, ഒന്നിനെ അവിടെ നിരത്തി രണ്ടെണ്ണത്തിനെ മറ്റു രണ്ടിനോട് ചേർത്ത്, ഇങ്ങനെ രണ്ടാക്കിയ മൂന്ന് പകുതികളെയും വീണ്ടും മൂന്നാക്കി അന്യ രണ്ടിനോടും കൂടി ചേർക്കുമ്പോൾ ത്രിവൃത്കരണമായി. പഞ്ചകരണത്തിൽ അഞ്ചാക്കി, അഞ്ചിനെ രണ്ടാക്കി, ആ രണ്ടിൻ്റെ പകുതിയെ അതാസ്ഥാനത്ത് വെച്ച് ബാക്കി പകുതി നാലാക്കി മറ്റ് നാലിനോട് ചേർക്കുന്നു. ഇവിടെ ത്രിവൃത്കരണത്തെ കുറിച്ച് പറയുന്നു. ശ്രുതിയിൽ ഒരിടത്തും പഞ്ചകരണത്തെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ത്രിവൃത്കരണത്തെ പ്രവൃത്തം മൂന്നാക്കുക എന്നാണ് അത് വിശദീകരിക്കുന്നത്. ഏകീകസ്യ ത്രിവൃത്കരണേ ഏകീകസ്യ പ്രാധാന്യം ദേവദ്യോ ഗുണഭാവോ. പൃഥ്വി അപ്പ തേജസ് മൂന്നെണ്ണത്തിനും ത്രിവൃത്കരണം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോന്നിനും പ്രാധാന്യം വരും. ദേവദ്യോ ഗുണഭാവോ, മറ്റു രണ്ടും അതിന് ഗൗണമാകും, അപ്രധാനമാകും. എന്ന് പറയുമ്പോൾ അഗ്നിയെ ത്രിവൃത്കരണം ചെയ്യുമ്പോൾ അഗ്നിയിൽ അഗ്നിക്ക് പ്രാധാന്യം, ജലത്തിനും പൃഥ്വിക്കും ബഹുണസ്ഥാനം. അല്ല, ജലത്തിനെ ത്രിവൃത്കരണം ചെയ്യുമ്പോൾ ജലത്തിന് അഗ്നിക്കും പൃഥ്വിക്കും ബഹുണസ്ഥാനം, ജലത്തിന് മുഖ്യസ്ഥാനം. ഇങ്ങനെ മൂന്ന് ത്രിവൃത്കരണം. ഏകീകസ്യ പ്രാധാന്യം, ഓരോന്നിനും പ്രാധാന്യം വരുന്നു. ദ്വയോർദ്വയോർ ഗുണഭാവം, മറ്റൊരു അപ്രധാനമാകുന്നു. അല്ലെങ്കിലോ മൂന്നാക്കുക എന്ന് പറഞ്ഞാൽ അന്യതാ ഹി രജ്ജോം ഇവ ഏകമേവ ത്രിവൃത്കരണസ്യ. ഇത് കയറുണ്ടാക്കുന്ന പോലെയല്ല. കയറുണ്ടാക്കുന്നതിന് എന്ത് ചെയ്യുന്നു? ആദ്യം മൂന്ന് ഇഴകൾ ഉണ്ടാക്കുന്നു, മൂന്ന് പള്ളികൾ, എന്നിട്ട് അതിനെ പിരിച്ചൊന്നാക്കുന്നു. അവിടെ മൂന്ന് മൂന്നായിട്ട് ഇരിക്കും, പക്ഷെ മൂന്നും കൂടെ ചേർന്ന് ഒന്നായി വരിക്കും. കയറിന്റെ പ്രത്യേകത കാണുമ്പോൾ ഒന്ന്, പക്ഷെ അതിന് മൂന്ന് അംശങ്ങളുണ്ട്, ഘടകങ്ങളുണ്ട്. ഇവിടെ അതുപോലെയല്ല, ഇത് മൂന്നും പരസ്പരം കൂടി ചേർന്നിട്ട് വീണ്ടും മൂന്നായി തിരിയും. കയറിനെ പോലെയല്ല, കയറിൽ മൂന്ന് ഇഴകളുമുണ്ട്, ആ സമയം മൂന്ന് മണി ചേർന്നൊരു കയറുണ്ട്. ഇല്ല, അങ്ങനെയല്ല. കയറ് നശിക്കുന്നത് വരെ അയ്യഴകളോട് കൂടി ചേർന്നേ ഇരിക്കട്ടെ, അല്ലാ കയറിന് സ്വതന്ത്രമായിരിക്കാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയല്ല. അന്യതാഹി രജ്ജുവായ ഏകമൈവത്തിലൂ കണ്ണത്തെയാണ്, അല്ലെങ്കിൽ രജ്ജുവിനെ പോലെ ആയിരിക്കും, കയർ പോലെയാണ്. ഇവിടെ അങ്ങനെയല്ല, മൂന്നും കൂടി കലരുന്നു. കലർന്നിട്ട് പുതിയ മൂന്നുണ്ടാവും, പുതിയത് പോലത്തെ മൂന്ന്. ഇവിടുത്തെ വ്യത്യാസം ചിത്രണം പൃഥക് പ്രവൃത്കരണം ഇത്, അല്ലാതെ മൂന്ന് പ്രവൃത്കരിക്കുകയല്ല, മൂന്നാക്കുകയല്ല ഓരോന്നും. ഏവഹി തേജോപന്നാനം പൃഥക് നാമപ്രത്യലാഭവസ്യ തേജ ഇതം ഇമ ആപോ അന്നം ഇതമിരിച പൃഥക് നാമപ്രത്യ ലാഭേ ദേവദാന സമീപ വ്യവഹാരസ്യ സിദ്ധി. തേജോപന്നാനം തേജ് തേജസ് അപ്പ് അന്നം തേജസ് അപ്പ് ജലം തേജസ് തേജസ് അന്നം പൃഥ്വി തേജോപന്നാനം പൃഥക് നാമപ്രത്യല എല്ലാം വെവ്വേറെ എല്ലാം കൂടെ ഒന്നായി ചേരുകയാണ്. മൂന്ന് ഇഴകൾ തിരിച്ച് കയറായി, ഇപ്പോൾ മൂന്നും കൂടെ ചേർന്നൊരു കയറായി. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ പൃഥ്വി പൃഥ്വിയായി നിൽക്കുന്നു, ജലം ജലമായി നിൽക്കുന്നു, അഗ്നി അഗ്നിയായി നിൽക്കുന്നു. അങ്ങനെ ധരിക്കാൻ പാടില്ല. സത്ത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യനിരുന്ന് രണ്ടു മൂന്ന് വസ്തുക്കളെ കൂട്ടിച്ചേർത്ത് ഒന്നാക്കി എടുക്കുന്ന, അതുപോലെ സത്തെന്ന് പറയുന്ന ഒന്ന് ഒരു സ്ഥലത്തിരുന്ന് കൂട്ടിച്ചേർത്ത് നിന്നല്ല, രജുവിന്റെ ഉദാഹരണത്തിലൂടെ അങ്ങനെ ധരിക്കരുത്. രജുവിന്റെ ഉദാഹരണത്തിൽ മൂന്ന് ഇഴകളെ കൂട്ടിച്ചേർത്ത്, പക്ഷെ അവിടെ ഒരാൾ ഇരുന്ന് കൂട്ടിച്ചേർത്ത് ഒന്നാക്കി. ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഇവിടെ അങ്ങനെ കൂട്ടിച്ചേർക്കാൻ ഒരാളില്ല. പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ സത്തിൽ സ്വയം സംഭവിക്കുന്നു. സത്തിന്റെ ഒരു നിയമം വ്യവസ്ഥ അനുസരിച്ച് സംഭവിക്കുന്നു. സത്തിൽ നിന്ന് വേറിട്ട അവിടെ ഒരാൾ ഇതിനെ കൂട്ടിച്ചേർക്കാനില്ല, ഇതിനെ പിരിച്ചെടുക്കാനില്ല. സൃഷ്ടിക്കും പ്രളയത്തിന് രണ്ടിനും സത്ത് തന്നെയാണ് കാരണം. എന്നുവെച്ചാൽ അവിടെ ഒരു വ്യക്തികൽപ്പനയുടെ ആവശ്യമില്ലാന്ന് പറയും. ഭേദമുള്ളിടത്തെ വ്യക്തികൽപ്പനയുണ്ട്. തത്വത്തിൽ ഭേദമില്ല, അതുകൊണ്ട് തന്നെ അവിടെ വ്യക്തികൽപ്പന. വ്യക്തി ചിലപ്പോൾ ആവശ്യമാണ്, പക്ഷെ വ്യക്തി പരമാർത്ഥം. എന്തുകൊണ്ട് ആ വ്യക്തിഭാവം ഭേദത്തെ ഉണ്ടാക്കുന്നു? സത്ത് മാത്രമേ ഉള്ളൂ. രണ്ടാമതൊന്നില്ല എന്നാ സൃഷ്ടി രണ്ടാമത് കാണുന്നു. സൃഷ്ടിക്കാനായിട്ട് പ്രത്യേകിച്ച് സത്തെന്ന് വേറിട്ടൊരാളില്ല. അങ്ങനെ ഇരിക്കെ പിന്നെ ത്രിവൽക്കരണമെന്ന് പറഞ്ഞാൽ എന്താണ്? സത്തിൽ അചിന്യമായ അനന്തശക്തികളുണ്ട്. ആ ശക്തിയുടെ പ്രവർത്തനം കൊണ്ട് സത്ത് തന്നെ സ്വയം ഈ രൂപത്തെല്ലാം മാറും. ഇവിടെ ഇപ്പോൾ മൂന്നെണ്ണം പറഞ്ഞു. പൃഥ്വി തേജസ് ശബ്ദസ്പർശമായിട്ടും അതിൽ നിന്ന് മാറുന്നതെന്ന് ഇനി പറയും. ഈ തേജോപന്നാനം നാമപ്രത്യയലാഭസ്യ, അതുകൊണ്ട് തേജോപന്നങ്ങൾ പ്രത്യേകിച്ച് ഒന്നാകുന്നില്ല, മൂന്നായി നിൽക്കുന്നു. നാമവും പ്രത്യവും പേരുകൊണ്ട് പ്രത്യം ജ്ഞാനവുമുണ്ട്. തേജ ഇതം ഇമ തേജ ഇതം തേജസാണ് ഇമ അപഹ ഇതം മംസലിംഗമാണ്, അതുകൊണ്ട് തേജസ്സും എന്റെ വിശേഷമായിട്ടുണ്ട്. ആപഹസ്ത്രീലിംഗം അതുകൊണ്ടാണ് ഈ മാ ഇമാ ആപഹ അന്നമിതം അന്നം നംസലിംഗം അതുകൊണ്ട് ഇതം. ഇത് പൃഥക് നാമപ്രത്യലാഭി, പ്രത്യേകിച്ച് നാമവും ജ്ഞാനവും ഉണ്ടാവും. ഇത് അഗ്നിയാണ്, ഇത് ജലമാണ്, ഇത് പൃഥിവിയാണ്. ഈ തരത്തിൽ നാമമുണ്ട്, പ്രത്യേകിച്ച് ജ്ഞാനം ഉണ്ടാവുന്നു. ദേവതാന സമ്യ വ്യവഹാരസ്യ പ്രസിദ്ധി, അതുകൊണ്ട് ദേവതാ വ്യവഹാരസ്വം. ഇതും അദ്വൈതത്തിലൊരു പ്രധാന പ്രശ്നം. എന്തുകൊണ്ട് അദ്വൈതം പരമാർത്ഥമാണെങ്കിൽ വ്യവഹാരസ്വം സംഭവിക്കാൻ പാടില്ല? ഏകം അദ്വയമായിരിക്കുന്ന തത്വം മാത്രമുള്ള വ്യവഹാരങ്ങൾ സംഭവിക്കും. വ്യവഹാരസിദ്ധി അത് അദ്വൈതത്തിലൊരു മുഖ്യ ചർച്ചാവശ്യമാണ്. വ്യവഹാരസിദ്ധി അതങ്ങനെ സംഭവിക്കും. അതിനാണ് ഇവിടെ സമ്മാനം പറഞ്ഞത്. സമയ വ്യവഹാരസ്യ പ്രസിദ്ധി പ്രയോജനസ്യ വ്യവഹാരസിദ്ധി എന്തുകൊണ്ടുണ്ടാവുന്നു? നേരത്തെ പറഞ്ഞ സത്തിലെ അചിന്തിയമായ നിയമങ്ങൾ അത് വ്യവഹാരസിദ്ധിക്ക് കാരണമായി തീരുന്നു. അതിന് മായ ഈശ്വര നിയമം എന്ന് പറയാം. ഏവം വീക്ഷിത്വ സ്വയം ദേവതാ തിസ്രോ ദേവതാനേനൈവ യഥോക്തേനൈവ ജീവേന സൂര്യപ്രതിബിംബോ അന്തപ്രവിശ്യ വൈരാജം പിണ്ടം. സങ്കല്പം സത്സങ്കല്പം, സത്തിന്റെ സങ്കല്പം, സത്തിൽ സങ്കല്പം കൊണ്ട് സത്തിന് വികാരമൊന്നും സംഭവിക്കത്തില്ല. ജീവനെ പോലും സങ്കല്പം കൊണ്ട് സ്വരൂപത്തിനൊന്നും സംഭവിക്കുന്നില്ല. ഈശ്വരന് സങ്കല്പം കൊണ്ട് ഈശ്വരന്റെ അദ്വൈത നിഷ്ഠയ്ക്ക് ഹാനിയൊന്നും സംഭവിക്കുന്നു. എന്തുകൊണ്ട്? സങ്കല്പം പരമാർത്ഥം ഉണ്ടാകത്തുകൊണ്ട്. ഈശ്വരനാണെങ്കിലോ സമുദ്രത്തിലെ തിര പോലെ സത്തിന്റെ ഒരു തിര, അതാണ് സങ്കല്പം. അത് സത്തിൽ നിന്ന് അന്യമല്ല. ആ സങ്കല്പം കൊണ്ട് വൈരാജം പിണ്ടം, ഈ പിണ്ടത്തെ താൻ സൃഷ്ടിച്ച പിണ്ടത്തിൽ പ്രവേശിച്ചു. പ്രഥമം ദേവാദീനാം പിണ്ടാൻ അനുപ്രവേശ്യ പൃഥ്വി തേജസ്സുകളിൽ പ്രവേശിച്ചിട്ട് യഥാസങ്കല്പമേന തന്റെ ആ സങ്കല്പമനുസരിച്ച് നാമരൂപേ വ്യാകരോ നാമരൂപങ്ങളെ സൃഷ്ടിച്ചു. അസോനാമ അയം ഇതം രൂപ, ഇതാണ് ഇതിന്റെ പേര്, ഇതാണ് ഇതിന്റെ രൂപം എന്നിങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ട്.